Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ಸತ್ಯವಚಾರಾಧೀತರಃ ತಪ ಇದಿ ತಪೋ ನಿತ್ಯ ಪೌರಿಸೃಷ್ಟಿಃ ಸ್ವಾಧ್ಯಾಯ ಪ್ರವಚನೆ ವೇದಿ ನಾಕೋ ಮೌದ್ಗಲ್ಯಃ ತದ್ಧಿ ತಪ ತದ್ಧಿ ತಪಃ ಅಹಂ ಮುಚ್ಚಸ್ಯರೇರಿವಾಹಿ ಪೃಷ್ಠಂ ಗಿರೇರಿವಾ ಊರ್ಧ್ವ ಪವಿತ್ರೋ ವಾಜಿನೀವ ಸ್ವಮೃತಮಸ್ಮಿ ದ್ರವಿಣಂ ಸವರ್ಚಸಂ ಸುಮೇಧ ಅಮೃತೋಕ್ಷಿತಃ ಇತಿ ತ್ರಿಸಂಗೋರ್ವೇದಾನುವಚನಂ ಅಹಂ ವೃಕ್ಷಸ್ಯರೇರ್ವೇದಿ ಸ್ವಾಧ್ಯಾಯಾರ್ಥೋ ಮಂತ್ರಾಮ್ನಾಯಃ. മുമ്പ് പറഞ്ഞ സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത്, നിരന്തരം അനുഷ്ഠിക്കണം. അസ്വാധ്യായത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ പറയാൻ ഭക്ഷ്യകാരൻ പറയും. ഇതെല്ലാം ജപാർത്ഥ ആത്മവിദ്യയ്ക്ക് വേണ്ടി ജപിക്കേണ്ട മന്ത്രങ്ങളായി. ഈ മന്ത്രങ്ങളുടെ ജപം തന്നെ ആത്മവിദ്യയ്ക്ക് ഹേതുക്കളാണ്. ആത്മവിദ്യ ഉത്പത്തിക്ക് ഇത്തരം മന്ത്രങ്ങളുടെ ജപം വേണ്ടതാണ്. അതുകൊണ്ടാണ് സാന്തി മന്ത്രങ്ങളിൽ ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ വേദാധ്യയത്തിനു മുമ്പും മറ്റും ഇത്തരം മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. അതൊരു ജപം, ജപമൊരുപാസനയാണ്, ഉപാസനയുടെ ഭാഗമാണ്. ജപരൂപത്തിൽ അഹം വൃക്ഷസ്ഥിരേ ജിവ ഇതി സ്വാധ്യായാർത്ഥ മന്ത്രാമ്മനായ സ്വാധ്യായത്തിന് വേണ്ടി ജപിക്കുന്നതിന് വേണ്ടി നമ്മൾ നമോ നാരായണയെന്നും മറ്റും പറഞ്ഞ് ജപിക്കുന്നത് പോലെ ജപിക്കേണ്ടതാണെന്ന് മന്ത്രാമ്മനായ ഈ മന്ത്ര ഉച്ചാരണം അതിനുവേണ്ടിയാണ്. സ്വാധ്യായ വിദ്യ ഉത്പത്തി പറയുന്നു. സ്വാധ്യായം എന്തിനു വേണ്ടി? വിദ്യ ഉത്പത്തിക്ക് വേണ്ടി. ശ്രവണം മനനം എല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? വിദ്യ ഉത്പത്തിക്ക് വേണ്ടി. അതുപോലെ ചെയ്യേണ്ട ഒന്നാണ് സ്വാധ്യായം. ഇത്തരം വേദഭാഗങ്ങൾ ആവർത്തിക്കുക, ജപമായി ആവർത്തിക്കുക. അത് വിദ്യ ഉത്പത്തിക്ക്, നേരത്തെ പറഞ്ഞ കർമ്മം പോലും വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയാണ്. ഇവിടെ ഒന്നിനെയും നിഷേധിക്കുന്ന എല്ലാം വിദ്യയുടെ ഉത്പത്തിക്ക് ഉതകത്തക്ക രീതിയിൽ ഉപയോഗിച്ചാൽ അതെല്ലാം പ്രയോജനപ്പെടണം, അതെല്ലാം ഫലത്തെപ്പെടുന്നു. അതുകൊണ്ട് സ്വാധ്യായവും വിദ്യ ഉത്പത്തിക്ക് വേണ്ടതാണ്, അത് വേണം. അത് കൂടാതെ വിദ്യ ഉണ്ടാകത്തില്ല. പ്രകരണ ഇവിടെ അതിനെക്കുറിച്ചുള്ള സന്ദർഭമാണ്. വിദ്യാർത്ഥം ഹി ഇതം പ്രകരണം, ഇത് വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രകരണം. എന്നുവെച്ചാൽ അന്യാർത്ഥത്വമാകും ഇത്. ഇതിന് കർമ്മങ്ങളുമായി ബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഹോമം ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ല, ഇത് ആത്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് മറ്റൊരു പ്രയോജനവും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ വേദം പറയുന്നില്ല ആത്മവിദ്യ അല്ല. യോഗിഷ്ഠോമം ചെയ്യുമ്പോൾ അവിടെ ഇത് ചെയ്യാനല്ല പറയുന്നു, ആത്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ആത്മവിദ്യയ്ക്ക് വേണ്ടി ആത്മവിദ്യത്തെ ആഗ്രഹിക്കുന്നവൻ ഇതിന് ജപിക്കണം. സ്വാധ്യായന വിശുദ്ധ സത്വസ്യ വിദ്യ ഉത്പത്തി അവകൽപ്പതേ പറയുന്നു. എങ്ങനെയാണ് കർമ്മം കൊണ്ട് വിശുദ്ധ സത്വനാകുന്നത്, ചിത്തശുദ്ധി ഉള്ളവനാകുന്നത് പോലെ സ്വാധ്യായം കൊണ്ടും വിദ്യ ഉത്പത്തി ഉണ്ടാകുന്നു, അന്ധക്കണ്ണ ശുദ്ധി ഉണ്ടാകുന്നു. ഇതെല്ലാം സഹായിക്കുന്നു. ശ്രവണം മനനം നിധിധ്യാസനം ഇതെല്ലാം അന്ധക്കണ്ണ ശുദ്ധിക്ക് സഹായിക്കുന്നു. കർമ്മത്തെ പോലെ അല്ല, അതുപോലെ ജപവും ഇത്തരം മന്ത്രങ്ങളുടെ ജപം പറഞ്ഞു. പക്ഷെ അതെങ്ങനെയും ചെയ്യുക, അത് വിദ്യ ഉത്പത്തിയുടെ അവകൽപ്പതയെ ഇവിടെ ഇത് പൊതുവെ പറയുകയാണ്. നേരത്തെ ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ എന്താ അനുഷ്ഠിക്കണോ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. പൊതുവായി പറയും ഗൃഹസ്ഥനും സന്യാസിയും ആരോ വൈകോട്ടെ, അവന് മനഃശുദ്ധി ആവശ്യമാണ്. അതിന് ഈ ജപ സഹായിക്കുന്നു, ഈ വൈദിക മന്ത്രജപം. സ്വാധ്യായന വിശുദ്ധ സത്വസ്യ വിദ്യോത്പത്തി, അതുകൊണ്ട് ഇതിനെയൊന്നും ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ശ്രവണാദികൾ അനുഷ്ഠിച്ചാലും ഉള്ളിൽ ബോധം ഉണ്ടാകുന്നില്ല, പോരായ്മയൊക്കെയാണ്. സ്വാധ്യായവും മറ്റുമില്ല. അഹം വൃക്ഷസ്യ ഉച്ഛേദാത്മകസ്യ സംസാര വൃക്ഷസ്യ രേരിവ രേരിവ പ്രേരയിത അന്തര്യാമ്യാത്മന. അഹം, ഞാൻ വൃക്ഷത്തിന്റെ, ഈ സംസാര വൃക്ഷത്തിന്റെ ഊർധ്വമൂല അധശാഖ, നമ്മൾ മുമ്പ് പഠിച്ച സംസാര വൃക്ഷം, അതിന്റെ രേരിവ ആണ് എന്റെ പ്രേരകൻ. അങ്ങനെ അന്തര്യാമി ആത്മന, അന്തര്യാമി രൂപത്തിൽ ഭ്രാമേന സർവഭൂതാനി, അതെന്നെ ഇവിടെ പറയുന്നു. സർവത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഞാനാണ്, സർവ കർമ്മങ്ങൾക്കും സർവചനങ്ങൾക്കും പ്രേരിതാവായിരിക്കുന്നത് ഞാനാണ്. തന്റെ സർവാത്മഭാവത്തെ സ്മരിക്കുകയാണ്. അഹം വൃക്ഷസ്യരേരിവ എന്ന് പറയുമ്പോൾ ഈ സംസാര വൃക്ഷത്തിന്റെ നാശത്തിന് വേണ്ടി, ഈ സംസാര വൃക്ഷത്തെ നിലനിർത്തിയിരിക്കുന്നു ഞാൻ തന്നെ, ആ സംസാര വൃക്ഷം നശിക്കണം. ഇതിനെ നിലനിർത്തുന്ന ഞാനാണെങ്കിൽ ഇതിനെ നശിപ്പിക്കാനും തനിക്ക് കഴിയും. അതുകൊണ്ട് അതിനെ പറയും കീർത്തി ഖ്യാതി ഗിരേഹി പൃഷ്ഠമയോ ഉച്ഛൃതാമോ. എന്റെ കീർത്തി ഗിരിപൃഷ്ഠം പോലെ, വലിയ പർവ്വതം പോലെ, അത് വളരെ വിപുലമായിരിക്കുന്നു, ഉച്ഛൃതമായിരിക്കുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? ഈ തത്വത്തെ ഗ്രഹിച്ച്, ആ തത്വത്തെ ഗ്രഹിച്ചവരെല്ലാം തന്നെ ആ തത്വജ്ഞാനത്തിലൂടെ അവർ പ്രസിദ്ധരായിരിക്കുന്നു, ലോകത്തിൽ അവരുടെ പ്രസിദ്ധി നിലനിൽക്കുന്നു. അത് കീർത്തിക്ക് വേണ്ടി അവർ പ്രസിദ്ധി ഉണ്ടാക്കിയല്ല, മനഃപൂർവ്വം പ്രസിദ്ധമാകട്ടെ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് പ്രസിദ്ധി ഉണ്ടാക്കിയല്ല. ആത്മവിദ്യയിലൂടെ അവർ പ്രശസ്തരായി, അവരുടെ മുക്തിയിലൂടെ അവർ പ്രശസ്തരായി, അവരുടെ ഈശ്വരീയമായ ഭാവങ്ങളിലൂടെ അവർ പ്രസിദ്ധരാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആ തരത്തിൽ ആ ഖ്യാതി നിലനിൽക്കട്ടെ. എന്തിനാ തരത്തിലൊരു ഖ്യാതി? അങ്ങനെ ഒരു ഖ്യാതി നിലനിന്നാലേ ഈ വിദ്യ പ്രചരിക്കത്തുള്ളൂ. വിദ്യയുടെ പ്രചാരം ആവശ്യമാണ്. അതറിയില്ലേ, സുഗന്ധം എങ്ങനെയാണോ മറ്റു പ്രാണികളെ ആകർഷിക്കുന്നത്, അതുപോലെ വിദ്യ പ്രസിദ്ധമായാലേ ജിജ്ഞാസുക്കൾ അതിൽ ആകർഷിക്കത്തുള്ളൂ. അതുകൊണ്ട് വിദ്യയിലൂടെ വിദ്വാൻ പ്രസിദ്ധനാകണം, വിദ്യയിലൂടെ ആയിരിക്കണം. വിദ്യ വിദ്വാനെ മഹത്വപ്പെടുത്തണം. ആ മഹാത്മ്യത്തെ ജിജ്ഞാസുകൾ തിരിച്ചറിയും. അതിനുവേണ്ടി ആ വിദ്യാരൂപത്തിലുള്ള കീർത്തി അതിങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഊർധ്വ പവിത്ര, ഊർധ്വം കാരണം, പവിത്രം പാവനം, ജ്ഞാനപ്രകാശ്യം പരംബ്രഹ്മയസ്യ സർവാത്മന മമ സ്വഹം ഊർധ്വ പവിത്ര. ഞാൻ ഊർധ്വ പവിത്രനാണ്. എന്റെ കീർത്തി പർവ്വതത്തെപ്പോലെ വലുതാണ്, ദൃഢമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യയ്ക്ക് വേണ്ടി ജപിക്കുകയാണ്. ഇതിന്റെ ഒരു ആശംസ കൂടിയാണ്. ഇതിങ്ങനായിത്തീരണം, വിദ്യയിലൂടെ ഇതിങ്ങനായിത്തീരണം എന്ന് ആശംസിക്കുകയാണ്. ഊർധ്വ പവിത്ര, ഊർധ്വം എന്ന് വെച്ചാൽ കാരണം, ഊർധ്വ മൂല അത് പവിത്രം പാവനം. എന്താണ് ആ ഊർധ്വം? പവിത്രമായിരിക്കുന്ന പവനമായിരിക്കുന്ന പരമാത്മാവ് തന്നെ, പരമൻ ബ്രഹ്മ. ജ്ഞാനപ്രകാശ്യം, ജ്ഞാനത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്, ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. യസ് സർവാത്മനോ മമ, സർവാത്മാവായിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്താണ് ആ ഞാൻ? ആത്മപ്രകാശ കൊണ്ട് ഊർധ്വ പവിത്രനായിരിക്കുന്നു, ജ്ഞാനത്തിലൂടെ പരമാത്മാവിനിൽ വെളിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഊർധ്വ പവിത്രനായിരിക്കുന്നു. പരമാത്മാവിനാൽ പവിത്രനായിരിക്കുന്നു എന്നർത്ഥം. എന്റെ സ്വരൂപം തന്നെ പരമപവിത്ര രൂപമാണ്. ആത്മബോധം കൊണ്ടുവരുന്ന പവിത്രതയെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയായി തീർന്ന വാജിനീവ വാജവതീവ വാജം അന്നം തദ്വരി സവിതരി ഇത്യർത്ഥ. യഥാ സവിതരി അമൃതം, ആത്മതത്വം വിശുദ്ധം പ്രസിദ്ധം ശ്രുതി സ്മൃതി സദേഭ്യ ഏവം സ്വമൃതം ശോഭനം വിശുദ്ധം ആത്മതത്വം ഇനി അസ്മി ഭവാമി വാജിനീവ എന്ന് പറയുന്നു. വാചം എന്ന് വെച്ചാൽ അന്നം, വാചപതി അതാണ് വാജിനി എന്ന് പറഞ്ഞത്. തദ്വതി അന്നവാൻ, ആരാണ് അന്നവാൻ? സവിതാവ്. അന്നത്തിന്റെ ഉത്പത്തി, അന്നത്തിന്റെ സൃഷ്ടി, നിലനിൽപ്പ് എല്ലാത്തിനും കാരണമായിരിക്കുന്ന സവിതാവാണ്. സവിതാവിന്റെ തേജസ് കൊണ്ടാണ് ഭൂമിയിൽ അന്നം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്. അപ്പൊ അന്നവാൻ എന്നാരപ്രകാരം സവിതാവിനെ, സർവജീവന്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന അന്നത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ആ സവിതാവ്, അതിനെപ്പോലെ അമൃതം ആത്മതത്വം, അങ്ങനെ പോലെ അമൃതമാണ് ഈ ആത്മതത്വം. താൻ ഇല്ലാത്തപ്പോഴും അതവിടെ ഉണ്ടായിരുന്നു സവിതാവ്, താൻ നശിച്ചാലും അതവിടെ ഉണ്ട്. അപേക്ഷികമായ ഒരു അമൃതത്വം ആ സവിതാവിലുണ്ട്. അതുപോലെ താനും ആ സവിതാവിനെ പോലെ അമൃതമാണ്, ആത്മതത്വമാണ്, അത് വിശുദ്ധമാണ്. സവിതാവ് വിശുദ്ധനായിരിക്കുന്നു, അതിന് സർവത്തെയും ദഹിപ്പിക്കുന്നു, സർവത്തെ ശുദ്ധമാക്കുന്നു. അതുപോലെ ആ സവിതാവ് പരമശുദ്ധമായിരിക്കുന്നതുപോലെ ജ്ഞാനരൂപിയായ താൻ ശുദ്ധനാണ്, വിശുദ്ധം. സവിതാവിനാണ് ലോകപ്രസിദ്ധമായിരിക്കുന്നത്, എല്ലാവരും സവിതാവിനെ അറിയുന്നു. അതുപോലെ ഈ ആത്മതത്വം പ്രസിദ്ധമായിരിക്കുന്നു. എങ്ങനെ? ശ്രുതി സ്മൃതി ശതേഭ്യ, ശ്രുതികളും സ്മൃതികളും എല്ലാം അതിനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഊർധ്വപവിത്രമായ വാജിനീവ സ്വമൃതം ദേവം സ്വമൃതം ശോഭനം വിശുദ്ധം ആത്മതത്വം അസ്മി ഭവാമി, ഞാൻ ആ ആത്മതത്വമാകുന്നു. സവിതാവിന് പോലെ ശുദ്ധവും പ്രസിദ്ധവും ആയ ആത്മതത്വമാകുന്നു ഞാൻ, പവിത്രവുമായ ആത്മതത്വമാകുന്നു. അങ്ങനെ ആകട്ടെ, ഞാനതാണ്. പക്ഷെ അത് സ്വാനുഭവത്തിൽ വരട്ടെ. വാജിനീവ സ്വമൃതം അസ്മി ദ്രവിണം സവർച്ചസം, അടുത്ത് ദ്രവിണം ധനം സവർച്ചസം ദീപ്തിമത് തദൈവ ആത്മതത്വം അസ്മിത്തിന് കൊടുത്തത്. ദ്രവിണം സവർച്ചസം, എന്റെ സമ്പത്ത് എന്റെ സ്വരൂപം തന്നെ, വേറെ സമ്പത്തൊന്നും. ദ്രവിച്ച ധനം, വേറെ സമ്പത്തൊന്നും എനിക്ക് ആവശ്യമില്ല. സവർച്ചസം ദീപ്തിമത് വർച്ചസ്സോടുകൂടിയത്, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, തന്റെ സ്വരൂപമാണ് ആത്മതത്വം പറയുന്നു. അസ്മി ഞാനതാണ്, എന്റെ സമ്പത്ത് ഞാൻ തന്നെ എന്നുള്ളത് അത് ശരീരാഭിമാനത്തോടുകൂടി പറയുന്ന, തന്റെ കഴിവുകളെക്കുറിച്ചോ തന്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും പറയുന്ന, സദാ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മതത്വം, അത് തന്നെയാണ് ധനം എനിക്ക്. അതെന്റെ സ്വരൂപമായി എന്റെ ധനമായിരിക്കുന്നു, ഞാനത് തന്നെയാണ്. സമ്പത്തായത്തും സ്വസ്വരൂപത്തെ സ്മരിക്കുന്നു. ബ്രഹ്മജ്ഞാനം വാ ആത്മതത്വ പ്രകാശകത്വ സവർച്ചസ്. ഇനി സ്വസ്വരൂപത്തെ എടുക്കാം, അല്ലെങ്കിൽ സ്വരൂപജ്ഞാനത്തെ എടുക്കാം. ബ്രഹ്മജ്ഞാനം തന്റെ തത്വത്തെ അത് വെളിപ്പെടുത്തുന്നു, ആത്മതത്വത്തെ. അതും പ്രകാശമുള്ളതാണ്, സവർച്ചസ്സാണ്. എല്ലാത്തിന്റെ താല്പര്യം ഒന്ന് തന്നെ, ദ്രവിണം ഇവ ദ്രവിണം മോക്ഷസുഖ ഹേതുത്വ, ദ്രവിണം സമ്പത്ത് എന്തിനുള്ളതാണ്? സുഖഹേതുവാണ്, അല്ലെങ്കിൽ സുഖത്തിന് ഹേതുവായി തീരും എന്ന് ഭ്രമിച്ചിട്ടാണ് മനുഷ്യൻ സമ്പത്തിനെ ആശ്രയിക്കുന്നത്. അപ്പൊ സമ്പത്തിന് പൊതുവെ പറയാൻ എന്താണത്? സുഖഹേതുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ ദ്രവിണം? ദ്രവിണം ഇവ സമ്പത്ത് പോലെ ഉള്ള സമ്പത്താണ്. സമ്പത്തല്ല ഈ ജ്ഞാനം, സമ്പത്ത് പോലെയാണ്. എന്തുകൊണ്ട്? മോക്ഷ സുഖ ഹേതുത്വ, ലൗകിക സുഖത്തിന് ഹേതുവല്ല, മോക്ഷസുഖത്തിന് അത് ഹേതുവാണ്. അതുകൊണ്ട് ആത്മതത്വജ്ഞാനം, അതിനെയും പറയാം സവർച്ചസം. അസുൻപക്ഷേ പ്രാപ്തം മയാ ഇത്യധ്യാഹാര കർത്തവ്യ, മയാ പ്രാപ്തം ദ്രവിണം സവർച്ചസം, അത് ഞാൻ പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് പ്രാപിക്കും. രണ്ടു തരത്തിലുമാകാം. സുമേധ അമൃതോക്ഷിത സുമേധ ശോഭന മേധ സർവജ്ഞതം രക്ഷണ യസ്യ മമ സോഹം സുമേധ. ഞാൻ സുമേധാവായിരിക്കുന്നു. ശോഭന മേധ, ശോഭനമായ മേധ യോടുകൂടിയിരിക്കുന്നു. എന്താണത്? സർവജ്ഞത്വ ലക്ഷണം. സർവജ്ഞത്വ രൂപത്തിൽ മണ്ഡൂക്യത്തിൽ പറഞ്ഞുകൊണ്ട് എന്താണ് സർവജ്ഞത്വം, അതുകൂടെ ഓർത്താം. മനസ്സോഹം സുമേധ സംസാരസ്ഥിതി ഉത്പത്തി സംഹാര കൗശല യോഗാ സുമേധാത്വം. അന്തര്യാമി ആയിരിക്കുന്ന ഞാനാണ് ഈ സംസാരവൃക്ഷത്തെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. അതെ, ഞാൻ തന്നെയാണ് ഈ സംസാരത്തിന്റെ സ്ഥിതി ഉത്പത്തി സംഹാരം തുടങ്ങിയ സാമർഥ്യങ്ങളെല്ലാം ഉള്ളവൻ. ഈ സംസാരത്തെ ഞാൻ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ സംസാരം സൃഷ്ടിസ്ഥിതി നാശങ്ങളോടുകൂടിയതാണ്. അതെല്ലാം എന്നിൽ സംഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ സുമേധാവാണ്, സൃഷ്ടിസ്ഥിതി രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ് എന്ന പ്രശ്നം. അതൈവ അമൃതോ അമരണധർമ്മ സുമേധ അമൃതോ അക്ഷിത, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അമൃതോ അക്ഷിത, അമൃതോ അമരണധർമ്മ അക്ഷിത അക്ഷീണ അമ്യ അക്ഷതോ വാ അമൃതേന വാ ഉച്ഛിത സിദ്ധ, അങ്ങനെയും പറയാം. അമൃത ഉച്ഛിത അങ്ങനെയും പറയാം. അമൃതോ അക്ഷിത അങ്ങനെയും തിരിക്കാം. രണ്ടായാലും ദോഷമില്ല. അക്ഷിത എന്ന് പറഞ്ഞാൽ അക്ഷീണ അമ്യ, അമ്യനാണ്, അമൃതസ്വരൂപനാണ്, അക്ഷതനാണ്, ന്യൂനതകളൊന്നും ഇല്ലാത്തവനാണ്. അല്ലെങ്കിൽ അമൃതേന ഉച്ഛിത എന്ന് പറഞ്ഞാലോ അമൃതത്താൽ സിക്തമായവൻ, അമൃതോക്ഷിതോഹം ഇത്യാദി ബ്രാഹ്മണൻ. അമൃതത്വത്താൽ സിഞ്ചനം ചെയ്യപ്പെട്ടവനെന്ന് വെച്ചാൽ ആ അമൃതത്വത്തോട് താതാന്യപ്പെട്ടവൻ, മോക്ഷത്തെ നേടിയവനല്ല സ്വയം മോക്ഷസ്വരൂപൻ തന്നെയായവൻ, അങ്ങനെയും അർത്ഥം പറയാം. ഇത്യാദി ബ്രാഹ്മണൻ ഇത്യവും ത്രിശങ്കോർ ഋഷിയർ ബ്രഹ്മഭൂതസ്യ ബ്രഹ്മവിദോ വേദാനുവചനം വേദോ വേദനം ആത്മേകത്വജ്ഞാനം തസ്യ പ്രാപ്തിം അനുവചനം വേദാനുവചനം ഇത് ത്രിശങ്കോർ വേദാനുവചനം. ത്രിശങ്കു എന്ന് പറയുന്ന ഋഷിയുടെ വേദാനുവചനമാണ്. ഇത്യവും ത്രിശങ്കോ ഋഷി ബ്രഹ്മഭൂതസ്യ ബ്രഹ്മവിദഃ വേദാനുവചനം ബ്രഹ്മഭൂതനായവൻ പരമാത്മസ്വരൂപം തന്നെയായവൻ, ബ്രഹ്മവിദഹ പരമാത്മജ്ഞാനത്തെ പ്രാപിച്ചവൻ, അവന്റെ വേദാനുവചനമാണ്. ഇവിടെ വേദാനുവചനം എന്ന് പറഞ്ഞാൽ അഗ്നിമീളെ ചൊല്ലുന്നതല്ല, വേദനം ആത്മീകത്വ വിജ്ഞാനം, വേദനം എന്ന് പറയുന്ന ആത്മീകത്വ ബോധമാണ്. തസ്യ പ്രാപ്തി അനുവചനം, അത് പ്രാപിച്ച് അതിന്റെ ഉപദേശം, അതാണ് വേദാനുവചനം. അനുവചനം ബ്രഹ്മപ്രാപ്തിയെ ഉപദേശിക്കുന്നു, ബ്രഹ്മജ്ഞാനത്തെ ഉപദേശിക്കുന്നതാണ് വേദാനുവചനം എന്ന് പറയുന്നത്. ത്രിശങ്കു എന്ന് പറയുന്ന ആയുഷി ഈ തത്വത്തെ സാക്ഷാത്കരിച്ച് ഉപദേശിച്ചിരിക്കുന്നു എന്നാണ്. ആത്മനഃ കൃതകൃത്യതാഖ്യാപനാർത്ഥം വാമദേവ ത്രിശങ്കുന അർഷേണ ദർശനേന ദുഷ്ടോ മന്ത്രാമണായ ആത്മവിദ്യ പ്രകാശക ഇത്യർത്ഥ. ത്രിശങ്കോർ ഋഷേഹി, ത്രിശങ്കു എന്ന് പറയുന്ന ഋഷിയുടെ വചനമാണ് ബ്രഹ്മഭൂതസ്യ. ആത്മനഃ കൃതകൃത്യതാഖ്യാപനാർത്ഥം, സ്വയം കൃതകൃത്യനാണ്, തന്റെ കൃതകൃത്യതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വാമദേവവത് ത്രിശങ്കുനാശേന ദർശനേന. വാമദേവനെ പോലെ വാമദേവനെ കുറിച്ച് പറയുന്നു, വാമദേവൻ ഗർഭത്തിലിരുന്നുകൊണ്ട് തന്നെ ജ്ഞാനിയായി സർവാത്മഭാവത്തെ പ്രാപിച്ചതെന്നും പറയുന്നു. അതുപോലെ മറ്റൊരു ഋഷി തന്റെ ആത്മ അനുഭവത്തെ തുടർന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ്, അനുവചനമാണ്. ആത്മവിദ്യ പ്രകാശക ആശ്രയണ ദർശനേന സത്യദർശനം, ആത്മബോധം ദുഷ്ടമന്ത്ര, അതിലൂടെ വെളിപ്പെട്ടതാണ് ഈ മന്ത്രം. മന്ത്രങ്ങളെല്ലാം ഋഷിമാർക്ക് വെളിപ്പെട്ടതാണ്. അവരുടെ ഏകാഗ്രമായ ധ്യാനത്തിൽ അവരുടെ ഉള്ളിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് അതിന് അനാദി എന്ന് പറയുന്നത്. മന്ത്രാമനായ ആത്മവിദ്യ പ്രകാശ അസിത ജപോ വിദ്യ ഉത്പത്യർത്ഥവതം. ഇതിന്റെ ജപം, ഇത് ജപിക്കണം, നിരന്തരം വിടാതെ ചൊല്ലണം, നിഷ്ഠയോടുകൂടി ഇതനുവർത്തിക്കണം. എന്തിനു? വിദ്യ ഉത്പത്യർത്ഥം, വിദ്യയുടെ ഉത്പത്തിക്ക് വേണ്ടി. വിദ്യ അങ്ങനെ തനിയൊന്നും ഉണ്ടാകത്തില്ല, അതിനു വേണ്ട പണികളെല്ലാം ചെയ്താലേ ഉണ്ടാകത്തുള്ളൂ. അതിലൊന്ന് ഇത്തരം മന്ത്രങ്ങളുടെ ജപമാണ്. വ്രതം ജയിത്യാദി കർമ്മോപന്യാസ അനന്തരഞ്ച വേദാനുവചന പാഠ ഏത് തപഗമ്യതേമം ശ്രൗത സ്മാർത്തേഷു നിത്യേഷു കർമ്മസുയുക്തസ്യ നിഷ്കാമസ്യ പരം ബ്രഹ്മ വിവിധോഹോ ആശ്രാമ ദർശനാനി പ്രാദുർഭവന്തി ആത്മാദിവിഷയാണി അസ്യജഗോ വിദ്യോത്പത്തിർത്ഥമ്യത ഈ ജപം വിദ്യോത്പത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് കൂടുതലായി മനസ്സിലാക്കേണ്ട എന്താണ്? വ്രതം ജയിത്യാദി കർമ്മ പന്യാസാധനന്തരം. ഇതിനു മുമ്പ് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, സത്യമായ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, കർമ്മത്തെക്കുറിച്ചുള്ള സത്യജ്ഞാനം, പിന്നെ അതിൽ നിന്ന് പ്രാപ്തമാകുന്ന സത്യമായ കർമ്മങ്ങൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞു. അല്ലാതെ കഴിഞ്ഞു ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. കർമ്മോപന്യാസാദനന്തരം വേദാനുവചനം, ഇവിടെ വേദാനുവചനം എന്ന് പഠിച്ചിരിക്കുന്നു. വേദ അനുവചന പാഠാദേതമ്യത ഇവിടെ എന്ത് മനസ്സിലാക്കണം? ശ്രൗത സ്മാർത്തേഷു നിത്യേഷു കർമ്മസുയുക്തസ്യ നിഷ്കാമസ്യ. ശ്രൗതവും സ്മാർത്തവുമായ നിത്യകർമ്മങ്ങളും നൽകുന്നവൻ, നിഷ്കാമസ്യ നിഷ്കാമമായി. പലരും പറയും ഉപനിഷത്തുകളിലൊന്നും നിഷ്കാമകർമ്മമില്ല. ശരിയാണ്, ഗീതയിൽ പറയുന്നത് പോലെ അത്രയും വിശദീകരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. ഗീതയിലേക്ക് അതവിടെ പറയുന്നു, യുക്തസ്യ നിഷ്കാമസ്യ, നിത്യകർമ്മങ്ങളിൽ യുക്തനായ നിഷ്കാമൻ വിവിധുഷോഹോ. അവൻ സാധാരണക്കാരനല്ല, വിവിധുഷുവാണ്. ശ്രവണ മനനാദി സാധനകൾ ചെയ്യുന്നവനാണ് വിവിധുഷു. അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ആഗ്രഹിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അവന് ആഷാണ ദർശനം. ഈ സത്യദർശനം, ഈ പരമാർത്ഥ ദർശനം, അതാണ് ആശദർശനം. അത് പ്രാദുർഭവന്തി, അവൻ പ്രകടമാകുന്നു. അവൻ ആശദർശനത്തെ നേടുന്നുവെന്നോ ഉണ്ടാക്കിയെടുക്കുന്നുവെന്നോ എന്നല്ല പറയുന്നു, അവനിൽ അത് പ്രകടമാകുന്നു. ആത്മാവിഷയാണ്, അവന് മനസ്സിലാകുന്നു എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, എന്താണ് ബന്ധം, എന്താണ് മോക്ഷം, എന്താണ് മുക്തി. ഇതാണ് ആത്മാദിവിഷയാണ്. ആത്മാദിവിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. ആർക്ക് വിവിധോഹോ നിഷ്കാമസ്യ കർമ്മസുയുക്തസ്യ. ഇപ്പൊ കർമ്മം, കർമ്മം കൊണ്ടുള്ള ചിത്തശുദ്ധി, വിവിധിഷ, അവന്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കുന്നു. പ്രാദുർഭവന്തി ആത്മവിഷയാണ്. ഇവിടെ എല്ലാ മന്ത്രങ്ങൾക്ക് ശേഷം നമ്മുടെ പുസ്തകത്തിൽ മന്ത്രങ്ങൾ കൊടുത്തിരിക്കും. അഹം ഷട്ട് എന്ന് മറ്റു ഇവിടെ ഇപ്പോൾ അത് കൊടുത്തിരിക്കും. എല്ലാ ഭാഗത്തും ഭാഷകാരൻ അത് വ്യാഖ്യാനിച്ചിട്ടില്ല, കാരണം ഇത് പ്രക്ഷിപ്തമാണ്. വേദശാഖകളിൽ ചിലതിനുണ്ട്, ചിലതിനില്ല. ഭാഷകാരൻ രചിച്ച ശാഖകളിൽ അത്തരം മന്ത്രങ്ങളിൽ അതുകൊണ്ടാണ് അത് വ്യാഖ്യാനിക്കാതിരിക്കുന്നത്. മറ്റു ചിലടത്ത് അതുണ്ട്. വേദത്തിനും തിരുമുറിയൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട്, അതുകൊണ്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അഹം വൃക്ഷസ്യരേരിവ കീർത്തി പൃഷ്ഠം ഗിരേരിവ ഊർധ്വപവിത്രോ വാജിനീവ സ്വമൃതമസ്മി ദ്രവിണം സവർച്ചസം സ്മേധാ അമൃതോക്ഷിതഃ ഇതി ത്രിസംഗോർ വേദാനുവചനം വേദം അനുച്യ ആചാര്യോ അന്തേവാസിനം അനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനം ആഹത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സിഹി സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമദിതവ്യം ദേവ പിതൃകാര്യാഭ്യാം പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാനി അനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകം സുചരിതാനി താനി ത്വയാ ഉപാസ്യാനി നോ ഇതരാണി ഏകേത അസ്മത്ശ്രേയാംസോ ബ്രാഹ്മണാഃ തേഷാം ത്വയാ ആസനേന പ്രശ്വസിതവ്യം ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം അഥ യദിതെ കർമ്മ വിചികിത്സ വാ വൃത്ത വിചികിത്സ വാ സ്യാത് യേ തത്ര ബ്രാഹ്മണാഃ സമ്മർശിനഃ യുക്താ ആയുക്താഃ അനുക്ഷാ ധർമ്മകാമാഃ സ്യുഃ യഥാ തേ തന്നവർത്തേരൻ തഥാ തന്നവർത്തേഹ അഥ അഭ്യാഖ്യാദേഷു യേ തത്ര ബ്രാഹ്മണാഃ സമ്മർശിനഃ യുക്താ ആയുക്താഃ അനുക്ഷാ ധർമ്മകാമാഃ സ്യുഃ യഥാ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേത ഏഷ ആദേശഃ ഏഷ ഉപദേശഃ ഏഷാ വേദോപനിഷത് ഏതദനുശാസനം ഏവം ഉപാസിതവ്യം ഏവമുച്ച ഏതദുപാസ്യം.